Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീഥി.
സങ്കീർത്തനം 51-ന്റെ പഠനം നാം തുടരുകയാണ്. നാലാം ഭാഗമാണല്ലോ ഇന്ന്. 1 മുതൽ 12 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനം നാം മനസ്സിലാക്കിയതാണ്. ഇതൊരു അനുതാപഗീതമാണെന്ന് ആമുഖ പഠനത്തിൽ നാം വിശദമായി കണ്ടതാണ്. പാപത്തിൽ നിപതിച്ച വ്യക്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണല്ലോ ഈ ഗീതത്തിൻ്റെ പൊരുള്. വ്യക്തി വിലപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മാനുഷികമായ നിസ്സഹായതയാണ് ഈ കരച്ചിൽ അല്ലെങ്കിൽ വിലാപം പ്രകടമാക്കുന്നത്. എന്നാൽ വിലാപം ഇവിടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുള്ളതാകയാൽ അവിടുന്നിലുള്ള വിശ്വാസം, പ്രത്യാശ, ശരണം എന്നിവ സങ്കീർത്തകന്റെ വരികളിൽ സ്പഷ്ടമായി നമുക്ക് കാണാം. മനുഷ്യൻ ദൈവോന്മുഖനായി ജീവിക്കുന്നതിന് കാരണം ദൈവം കാരുണ്യവാനാണ്, സംശയമില്ല. തെറ്റു ചെയ്ത് അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോഴും കരുണയുള്ള പിതാവിനെപ്പോലെ ദൈവം നമുക്കായി കാത്തിരിക്കുന്നു. അവിടുത്തെ കാരുണ്യാതിരേകത്താൽ നാം രക്ഷ പ്രാപിക്കുന്നു, നവജീവൻ പ്രാപിക്കുന്നു. മർത്യജന്മം അതിൻ്റെ ഉൽപ്പത്തി മുതൽ അവസാനം ആറടി മണ്ണിൽ അവസാനിക്കും വരെ അനുദിനം ദൈവത്തിൽ ആശ്രയിച്ചും ദൈവോന്മുഖമായും മുന്നേറേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം അന്തിമോപചാര ശുശ്രൂഷയ്ക്ക് അവസാന ക്രമത്തിൽ 100 ആണ്ടുകളായി 51-ാം സങ്കീർത്തനം സഭയിൽ ഉപയോഗിച്ചു പോരുന്നു. ലോകമെമ്പാടും ക്രൈസ്തവ ലോകം എല്ലാ ഭാഷകളിലും തന്നെ ഉപയോഗിക്കുന്നത് അന്തിമോപചാര ശുശ്രൂഷയ്ക്ക് 51-ാം സങ്കീർത്തനമാണ്. ലത്തീൻ റീത്തിൽ അത് ഇപ്രകാരമാണ്, ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രം.
കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ, നിൻമഹാകാരുണ്യം ഓർത്തു ദയാനിധേ.
അങ്ങനെ ലോകമെമ്പാടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള സാർവലൗകികതയും ചിന്തകളുടെ അനശ്വരതയുമാണെന്ന് പറയാം. എവിടെയും എക്കാലത്തും അത് പ്രസക്തമാണ്. ബലഹീനനായ മനുഷ്യൻ ജീവിതാന്ത്യത്തിലും ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് രക്ഷ തേടി മുന്നോട്ട് നീങ്ങുന്ന ചിത്രമാണ് നമുക്ക് പദങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും മനുഷ്യർ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിയണം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞേ മതിയാകൂ. 51-ാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനെയും പിന്നെ ജെറി അമൽദേവുമാണ്. അത് ആലപിച്ചിരിക്കുന്നത് രാജലക്ഷ്മിയും സംഘവും. ഇന്ന് ഇനി നാം 13 മുതൽ 17 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് പദങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും, പാപികളങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികളാലപിക്കും.
ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങതിൽ സന്തുഷ്ടനാകുന്നില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ ദൈവമേ, നുറുങ്ങിയ എൻ്റെ ഹൃദയത്തെ അങ്ങ് നിരസിക്കല്ലേ? ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല.
ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാവീദ് രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ മാനസികാവസ്ഥയിൽ 13-ാമത്തെ പദം ഈ അനുതാപത്തിൻ്റെ വികാരങ്ങൾ കൂടുതൽ സ്പഷ്ടമാക്കുന്നുണ്ട്.
കർത്താവേ, അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും, പാപികളങ്ങനെ അങ്ങിലേക്ക് തിരിച്ചു വരും. അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും, പാപികളങ്ങനെ അങ്ങിലേക്ക് തിരിച്ചു വരും.
രാജാവ് പറയുന്നത്, എന്നെപ്പോലെ ദുർഭകരായ മറ്റു മനുഷ്യരും കർത്താവിൻ്റെ വഴികൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവരെയും ഞാൻ കർത്താവിൻ്റെ വഴികൾ പഠിപ്പിക്കും എന്നാണ്. അവർക്ക് ദൈവത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കും എങ്കിൽ മാത്രമേ എന്നെപ്പോലെ അവരും പാപം ഹേതുവാക്കുന്ന ആത്മനാശത്തിൽ നിപതിക്കാതിരിക്കയുള്ളൂ.
പാപികൾ അങ്ങിലേക്ക് പിന്തിരിയേണ്ടതിന് ദൈവമേ, നുറുങ്ങിയ ഹൃദയമങ്ങ് സ്വീകരിക്കണമേ, നുറുങ്ങിയ ഹൃദയമങ്ങ് സ്വീകരിക്കണേ
എന്നാണ് ഗായകൻ പ്രാർത്ഥിക്കുന്നത്. അനുതാപത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് പാപത്തെക്കുറിച്ച് വ്യക്തി പശ്ചാത്തപിച്ച് മാപ്പിരക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തോടുള്ള വിധേയത്വത്തിലും അനുസരണയിലും സഹോദരങ്ങളിലേക്കും സ്നേഹത്തോടെ പിന്തിരിയുന്നു. മനുഷ്യർ അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. പിതൃസന്നിധിയിൽ ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെല്ലുന്നു. അങ്ങനെ സ്തുതിക്കുവാനുള്ള, ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഉദ്ദേശ്യം, പിന്നെ തകർന്ന ഹൃദയത്തിൻ്റെ സമർപ്പണം, പുതിയ ജീവിതം എന്നിവ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നതാണ്, അവരെയും സ്വാധീനിക്കുന്നതാണ്. ദൈവാനുഭവമുള്ളവൻ ദൈവത്തിൻ്റെ അത്ഭുത ചെയ്തികൾക്ക് സാക്ഷ്യം വഹിക്കും.
പാപം വിട്ടകന്ന് ദൈവോന്മുഖമായി ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്നു. എന്തെന്നാൽ, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത നന്മകളെക്കുറിച്ച്, ദൈവിക നന്മകളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്.
അങ്ങനെ അനുതാപിയായ ഒരു മനുഷ്യൻ ദൈവിക നന്മയുടെ സാക്ഷിയായി മാറുന്നു. തങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ജീവിതഭാഗ്യത്തിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരാൻ അയാൾ അല്ലെങ്കിൽ അവർ വെമ്പൽ കൊള്ളുന്നു, പരിശ്രമിക്കുന്നു. അവരുടെ ദൗത്യങ്ങളിലൊന്ന് പാപികളെ മാനസാന്തരപ്പെടുത്തുകയാണ്. 14-ാം വാക്യം ശ്രദ്ധേയമാണ്. പലതരത്തിലത് മനസ്സിലാക്കാറുണ്ട്, പല വിധത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്.
ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ, രക്തപാതകത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ.
എൻ്റെ രക്ഷയുടെ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ രക്ഷകനായ ദൈവമേ എന്ന പ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനർത്ഥം, നാം പല നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്കായി ചെയ്യുമെങ്കിലും ഓർക്കുക, അതുകൊണ്ട് നാം ഒരിക്കലും രക്ഷകരായി മാറുന്നില്ല, രക്ഷകനായ ദൈവത്തെ പകരം വയ്ക്കുന്നില്ല. ബോധപൂർവം നാം സമ്മതിക്കണം, ദൈവം ദൈവം മാത്രമാണ് രക്ഷകൻ. ദൈവമേ, എൻ്റെ രക്ഷകനായ ദൈവമേ എന്ന് ദൈവത്തെ എളിമയോടെ അഭിസംബോധന ചെയ്ത് നാം അവിടുന്ന് ആശ്രയിച്ച് ജീവിക്കണം, മുന്നേറണം. ഇനി 14-ാമത്തെ പദത്തിലെ രക്തപാതകം എന്ന പ്രയോഗം സവിശേഷമാണ്. മരണത്തിൽ നിന്ന്, മരണത്തിൻ്റെ കണ്ണീരിൽ നിന്ന് രക്ഷിക്കണേ. അങ്ങനെ മരിക്കേണ്ടി വന്നാലും, ശിക്ഷയായി മരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ നീതിയെ പ്രകീർത്തിക്കാതിരിക്കാൻ സങ്കീർത്തകന് സാധിക്കുന്നില്ല. രക്തപാതകം കൊലപാതകം മാത്രമല്ല, ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു മരവിച്ച മനുഷ്യ മനസാക്ഷിയുടെ അവസ്ഥയിലാണെന്ന് ചില നിരൂപകന്മാർ വ്യാഖ്യാനിക്കുന്നു. പിന്നെ രക്തപാതകത്തെ മറ്റൊരു വിധത്തിലും നിരൂപകന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. ലോകത്ത് നിന്നായിരങ്ങൾ കൊടുംപട്ടിണിയിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ദാരിദ്ര്യവും വിശപ്പും കൊണ്ട് ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ നാം അതെല്ലാം മറന്ന് ജീവിക്കുക, തിന്നുകുടിച്ച് സന്തോഷിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തഴക്കത്തിലും പഴക്കത്തിലും വീഴുക എന്ന് പറയുന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോടുള്ള നിസ്സംഗതയാണ്. നിസ്സംഗത പാപമാണ്, പാതകമാണത്. സങ്കീർത്തകന്റെ വാക്കുകളിൽ അത് രക്തപാതകമാണ്.
ദ്രോഹിയാണു ഞാൻ,
അതിനാൽ രക്ഷകന്റെ സ്തുതി പാടുന്നതിന് തൻ്റെ അധരങ്ങൾ തുറക്കണമെന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാനുള്ള ശക്തി, സ്തുതിക്കാനുള്ള നാവ് ദൈവത്തിൻ്റെ ദാനമായി മനസ്സിലാക്കുകയാണ് സങ്കീർത്തകൻ. വിലപിക്കുന്ന വ്യക്തി സഹായ വാഗ്ദാനത്തിന് ശേഷം സാധാരണയായി കാഴ്ചകൾ സമർപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന് ബലികളും കാഴ്ചകളും താൽപ്പര്യമില്ലെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. കാരണം ദൈവമനുഷ്യബന്ധം, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ആധ്യാത്മികമാണ്. അതൊരു കൊടുക്കമേടിക്കലല്ല. എന്നിട്ടും മനുഷ്യൻ ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. എന്താണ് കാഴ്ചവയ്ക്കുന്നത്? തകർന്നു നുറുങ്ങിയ ഹൃദയം എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഏറ്റവും നല്ല കാണിക്കയാണത്. പശ്ചാത്താപ വിവശമായ ഹൃദയം അനുതപിച്ച് ദുഃഖിക്കുന്ന ഉണ്മയുടെ ഉൾക്കാമ്പിന് പകരമായി വേറൊരു കാഴ്ചവസ്തു ഇല്ലെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അങ്ങനെ തകർന്നു നുറുങ്ങിയ ഹൃദയമുള്ളൊരു മനുഷ്യൻ്റെ സ്വയാർപ്പണം ദൈവത്തിന് സ്വീകാര്യമാണ്. കലവറയില്ലാതെ സമർപ്പിക്കുന്ന തകർന്ന ഹൃദയത്തോടുകൂടിയ മനുഷ്യൻ ദൈവത്തിന് സ്വീകാര്യനാണെന്ന് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ബലിയാണത്. മനുഷ്യവ്യക്തിത്വത്തിൻ്റെ ബലിയാണ് ദൈവം ബലഹീനരും പാപികളുമായി നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. അങ്ങനെ പാപത്തിൻ്റെ വീഴ്ചയുടെ അഗാധത്തിൽ നിന്നും ബലഹീനതയുടെ മ്ലേച്ഛതയിൽ നിന്നും ഉയരാൻ ദൈവസഹായം നമുക്ക് ആവശ്യമാണെന്നും മാപ്പും ക്ഷമയും പാപമോചനവും നേടാൻ നമുക്ക് ദൈവകൃപ അനിവാര്യമാണെന്നും ഈ പദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. വിലാപ സങ്കീർത്തനം 51 പഠനം 13 മുതൽ 19 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനത്തോടെ ഇനിയും അടുത്തയാഴ്ചയിൽ